ಆಕಾಶವಾಣಿ. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. യുവാക്കൾക്ക് സ്ഥിരം ഗവൺമെന്റ് ജോലി നൽകുന്നതിന് ശ്രമം നടത്തിവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 51,000-ലധികം പേർക്ക് റോസ്കർ മേളയിൽ നിയമന കത്തുകൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. തൊഴിൽ സൃഷ്ടിക്കുന്നതിൽ റോസ്കർ മേളയുടെ പങ്ക് വളരെ വലുതാണെന്ന് കേന്ദ്രമന്ത്രി ചിരാഗ് പസ്വാൻ. കണ്ണൂർ ADM കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. കാസർകോട് കളിയാട്ട മഹോത്സവത്തിനിടെ പടക്കങ്ങൾ സൂക്ഷിച്ച സ്ഥലത്തുണ്ടായ പൊട്ടിത്തെറിയിൽ 8 പേർക്കെതിരെ കേസെടുത്തു. പരിക്കേറ്റ 154 പേരിൽ 5 പേരുടെ നില അതീവ ഗുരുതരം. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിന് നാളെ പത്രിക പിൻവലിക്കാൻ സമയപരിധി തീരുന്നതോടെ മത്സരചിത്രം വ്യക്തമാകും. ഇന്ത്യ ന്യൂസിലൻഡ് ഏകദിന വനിതാ ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം അല്പസമയത്തിനകം അഹമ്മദാബാദിൽ. വാർത്തകൾ വിശദമായി. കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ വകുപ്പുകളിലും സംഘടനകളിലും പുതുതായി നിയമിതരായ 51,000-ലേറെ യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന കത്തുകൾ വീഡിയോ കോൺഫറൻസിംഗിലൂടെ വിതരണം ചെയ്തു. യുവാക്കൾക്ക് സ്ഥിരം ഗവൺമെന്റ് ജോലി നൽകാൻ ശ്രമങ്ങൾ നടത്തിവരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ യുവജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്ത് 40 സ്ഥലങ്ങളിലാണ് റോസ്കർ മേള സംഘടിപ്പിച്ചത്. പുതുതായി നിയമിതരായ ഉദ്യോഗാർത്ഥികൾക്ക് IGOT കർമ്മയോഗി പോർട്ടൽ വഴി അടിസ്ഥാന പരിശീലനം നൽകും. തൊഴിൽ സൃഷ്ടിക്കുന്നതിൽ റോസ്കർ മേളയുടെ പങ്ക് വളരെ വലുതാണെന്ന് കേന്ദ്രമന്ത്രി ചിരാഗ് പസ്വാൻ പറഞ്ഞു. തപാൽ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച തൊഴിൽ മേളയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. യുവാക്കളുടെ ശാക്തീകരണത്തിനും രാഷ്ട്രവികസനത്തിൽ അവരുടെ പങ്കാളിത്തത്തിനും റോസ്കർ മേള പ്രേരക ശക്തിയാണ്. യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതിനൊപ്പം ശക്തവും സമൃദ്ധവുമായ ഇന്ത്യയെ കെട്ടിപ്പടുക്കാനും രാജ്യത്തെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതിനും പ്രതിബദ്ധതയാണ് റോസ്കർ മേളയിലൂടെ പ്രതിഫലിപ്പിക്കുന്നതെന്നും ചിരാഗ് പസ്വാൻ പറഞ്ഞു. പുതുതായി നിയമനം ലഭിച്ച യുവതി യുവാക്കൾ രാജ്യം ലക്ഷ്യമിടുന്ന വളർച്ചയും പുരോഗതിയും കൈവരിക്കുന്നതിന് കൂട്ടായ പ്രയാണത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു. കൊച്ചിയിൽ റോസ്കർ മേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഠിന പരിശ്രമം യുവജനങ്ങളുടെ ഭാവിയെ മാത്രമല്ല രാജ്യത്തിന്റെ ഭാവിയെ കൂടി നിർണ്ണയിക്കുന്ന സുപ്രധാന ഘടകമാണെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ 135 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കേന്ദ്ര സഹമന്ത്രി വിതരണം ചെയ്തു. കണ്ണൂർ ADM ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയാണ് അപേക്ഷ തള്ളിയത്. ഇന്ന് രാവിലെ 11 കോടതി ആരംഭിച്ച ഉടൻ തന്നെ ജഡ്ജി KT നിസാർ അഹമ്മദാണ് അപേക്ഷ തള്ളിയതായി പ്രഖ്യാപിച്ചത്. ADM ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ യാത്രയപ്പ് വേദിയിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ നൽകിയ പരാമർശത്തെ തുടർന്നാണ് സംഭവ വികാസങ്ങൾ ഉണ്ടായത്. യാത്രയപ്പിന്റെ പിറ്റേ ദിവസം രാവിലെ മരിച്ച നിലയിൽ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തായിരുന്നു ADMനെ കണ്ടെത്തിയത്. തുടർന്ന് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനായിരുന്നു ജില്ലാ പഞ്ചായത്ത് മുൻ ായിരുന്ന PP ദിവ്യക്കെതിരെ പോലീസ് കേസെടുത്തത്. വിധിപ്പകർപ്പ് ഉച്ചയോടുകൂടി ലഭിക്കുമെന്നും വിധിയിൽ ആശ്വാസമുണ്ടെന്നും ADMന്റെ ഭാര്യ മഞ്ജുഷയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷക KM സജിത പറഞ്ഞു. കോടതിയും സർക്കാരും ഇരക്കൊപ്പമാണെന്ന് പ്രോസിക്യൂട്ടർ കെ അജിത് കുമാറും പറഞ്ഞു.
PP ദിവ്യയ്ക്ക് പരമാവധി ശിക്ഷ കിട്ടണമെന്ന് ADM നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പറഞ്ഞു. പോലീസ് അവരെ അറസ്റ്റ് ചെയ്യണമെന്നും അവർ പത്തനംതിട്ടയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെ ആവശ്യപ്പെട്ടു. ബന്ധുക്കൾ എത്തുന്നതിന് മുൻപേ പോസ്റ്റ്മോർട്ടം നടത്തിയതിൽ വീഴ്ചയുണ്ടായോ എന്നും പരിശോധിക്കണം. ജീവനക്കാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ ദിവ്യയെ കലക്ടർ അനുവദിക്കരുതായിരുന്നു. പ്രസംഗം ലോക്കൽ ചാനലിനെ കൊണ്ട് റെക്കോർഡ് ചെയ്യിപ്പിച്ചത് ശരിയായില്ലെന്നും മഞ്ജുഷ പറഞ്ഞു. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ PP ദിവ്യയെ അറസ്റ്റ് ചെയ്യാതെ ഗവൺമെന്റ് നീതി നടപ്പാക്കുന്നതിൽ ഗുരുതരമായി പരാജയപ്പെട്ടുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. ഒരുവശത്ത് നവീന്റെ കുടുംബത്തിനൊപ്പമാണെന്ന് പറയുമ്പോഴും മറുവശത്ത് ദിവ്യയെ സംരക്ഷിക്കുന്ന നടപടിയാണ് ഗവൺമെന്റും പാർട്ടിയും സ്വീകരിച്ചിരിക്കുന്നതെന്നും സതീശൻ പാലക്കാട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതി എവിടെയാണ് ഇപ്പോൾ ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കണ്ണൂരിൽ PP ദിവ്യയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കാസർകോട് നീലേശ്വരം 500 വീരർക്കാവ് കാളിയാട്ട മഹോത്സവത്തിനിടെ പടക്കങ്ങൾ സൂക്ഷിച്ച സ്ഥലത്തുണ്ടായ പൊട്ടിത്തെറിയിൽ 8 പേർക്കെതിരെ കേസെടുത്തു. ക്ഷേത്ര കമ്മിറ്റിയിലെ 7 ഭാരവാഹികൾക്കും വെടിക്കെട്ട് നടത്തിയ രാജേഷ് എന്നയാൾക്കുമെതിരെയാണ് നീലേശ്വരം പോലീസ് കേസെടുത്തത്. അലക്ഷ്യമായ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്തതിനാണ് കേസ്. അപകടത്തിൽ 154 പേർക്കാണ് പരിക്കേറ്റത്. ഇവരിൽ 15 പേരുടെ പരിക്ക് ഗുരുതരവും 5 പേരുടെ നില അതീവ ഗുരുതരവുമാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി PP ജഗന്നിവാസൻ.
80% പൊള്ളലേറ്റ് അതീവ ഗുരുതരമായി പരിക്കേറ്റവരെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മൂവാളംകുഴി ചാമുണ്ടിത്തെയ്യത്തിന്റെ കുളിച്ചുതോറ്റം നടക്കുന്നതിനിടെയാണ് മാലപ്പടക്കം പൊട്ടിക്കുന്നതിനിടെ തീപ്പൊരി ചിതറി സമീപത്തെ ഷെഡിൽ സൂക്ഷിച്ച പടക്കത്തിന് തീപ്പൊരി വീണത്. ഇതോടെ തീകോളത്തിന് സമാനമായ പൊട്ടിത്തെറിയാണ് ക്ഷേത്രത്തിനടുത്ത് നടന്നത്. അപകടം നടന്ന വെപ്രാളത്തിൽ തിക്കിലും തിരക്കിലും വിട്ട് നിരവധി പേർക്കും പരിക്കേറ്റിരുന്നു. അപകടമുണ്ടായ വിവരമറിഞ്ഞ് കണ്ണൂർ റേഞ്ച് DIG രാജ്പാൽ വീണ പുലർച്ചെ തന്നെ സംഭവസ്ഥലത്ത് എത്തിയിരുന്നു. MP രാജമോഹൻ ഉണ്ണിത്തൻ, MLA ഇ ചന്ദ്രശേഖരൻ, ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ, ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് നാടിനെ നടുക്കിയ അപകടമുണ്ടായത്.
കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന 5 പേരിൽ 2 പേർ ICU. കണ്ണൂർ ചാലയിലെ സ്വകാര്യ ആശുപത്രികളിൽ 31 പേരെയാണ് പ്രവേശിപ്പിച്ചത്. ഇതിൽ 4 പേരുടെ നില ഗുരുതരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഗുരുതരമായി പരിക്കേറ്റ 6 പേർ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 4 പേർ അതിതീവ്രവിഭാഗത്തിലും 2 പേർ ICU. ഇന്ന് ദേശീയ ആയുർവേദ ദിനം. ലോകാരോഗ്യത്തിന് ആയുർവേദത്തിന്റെ നൂതന രീതികൾ എന്ന പ്രമേയത്തിൽ 9th ദേശീയ ആയുർവേദ ദിനം രാജ്യത്ത് വിവിധ പരിപാടികളോടെ ആചരിക്കുകയാണ്. ദേശീയ ആയുർവേദ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ആശംസ നേർന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിന് നാളെ പത്രിക പിൻവലിക്കാൻ സമയപരിധി തീരുന്നതോടെ മത്സരചിത്രം വ്യക്തമാകും. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ ഇന്നലെ 35 പത്രികകൾ സ്വീകരിച്ചു. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ 16, പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ 12, ചേലക്കരയിൽ 7 പത്രികകളാണ് സ്വീകരിച്ചത്. വയനാട്ടിൽ 5, പാലക്കാട് 4, ചേലക്കരയിൽ 2 പത്രികകൾ തള്ളി. അടുത്ത മാസം 13 നടക്കുന്ന തെരഞ്ഞെടുപ്പിന് പ്രചാരണം അവസാനിക്കാൻ 2 ആഴ്ചയോളം മാത്രം ബാക്കി നിൽക്കെ വോട്ടുറപ്പിക്കാൻ പരമാവധി തന്ത്രങ്ങളുമായി മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് സ്ഥാനാർത്ഥികളും നേതാക്കളും. ദേശീയ നേതാക്കൾ വൈകാതെ സംസ്ഥാനത്ത് പ്രചാരണത്തിനെത്തും. അടുത്ത മാസം 23 വോട്ടെണ്ണൽ. വയനാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി ഇന്ന് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ പര്യടനം നടത്തും. ഉച്ചയ്ക്ക് ഏറനാട് നിയോജക മണ്ഡലത്തിലെ തെരട്ടമ്മലും ഉച്ചകഴിഞ്ഞ് മമ്പാടും വൈകിട്ട് ചുങ്കത്തറയിലും പ്രിയങ്കാഗാന്ധി കോർണർ യോഗങ്ങളിൽ പങ്കെടുക്കും. NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് നിലമ്പൂർ മണ്ഡലത്തിൽ ഇന്ന് പര്യടനം നടത്തും. രാവിലെ കാരക്കോട് ആശ്രമത്തിൽ നിന്നും തുടങ്ങിയ പര്യടനം വൈകിട്ട് നിലമ്പൂർ കോവിലകത്തെത്തും. LDF സ്ഥാനാർത്ഥി സത്യൻ മൊകേരി മാനന്തവാടിയിലാണ് ഇന്ന് പര്യടനം നടത്തുന്നത്. മഹാരാഷ്ട്രയിൽ ഒറ്റഘട്ടമായി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. 288 സീറ്റുകളിൽ അടുത്ത മാസം 20 ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. ഝാർഖണ്ഡിൽ 2ാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. ഈ ഘട്ടത്തിൽ 38 മണ്ഡലങ്ങളിൽ അടുത്ത മാസം 20 വോട്ടെടുപ്പ്. പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല നേട്ടം ആവർത്തിച്ച ഇന്ത്യൻ ഹോക്കി താരം PR ശ്രീജേഷിന് സംസ്ഥാന ഗവൺമെന്റ് നാളെ തിരുവനന്തപുരത്ത് വിപുലമായ സ്വീകരണം നൽകും. വൈകിട്ട് ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സ്വീകരണ ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഗവൺമെന്റ് പ്രഖ്യാപിച്ച 2 കോടി രൂപയുടെ പാരിതോഷികം ശ്രീജേഷിന് സമ്മാനിക്കും. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ 5 കായിക താരങ്ങളെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ സ്പോർട്സ് ഓർഗനൈസറായി നിയമിക്കുന്ന ഉത്തരവും ചടങ്ങിൽ കൈമാറും. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത അത്ലറ്റിക് ചീഫ് കോച്ച് രാധാകൃഷ്ണൻ നായർ, മുഹമ്മദ് അനസ്, മുഹമ്മദ് അജ്മൽ, അബ്ദുള്ള അബൂബക്കർ, HS പ്രണോയ് എന്നിവരെയും ചടങ്ങിൽ ആദരിക്കും. ഇന്ത്യ ന്യൂസിലാൻഡ് ഏകദിന വനിതാ ക്രിക്കറ്റ് പരമ്പരയിലെ 3ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന്. അഹമ്മദാബാദിൽ ഉച്ചകഴിഞ്ഞ് 1:30 മത്സരം ആരംഭിക്കും. 3 മത്സര പരമ്പരയിൽ ഓരോ മത്സരം ജയിച്ച് സമനിലയിലായതിനാൽ പരമ്പര സ്വന്തമാക്കാൻ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. സൂപ്പർ ലീഗ് ഫുട്ബോളിന്റെ അവസാന റൌണ്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഫോഴ്സ കൊച്ചിയും തൃശൂർ മാജിക് FC വൈകിട്ട് 7:30 ഏറ്റുമുട്ടും. 9 റൌണ്ട് കഴിഞ്ഞപ്പോൾ കാലിക്കറ്റ് FC, കണ്ണൂർ വാരിയേഴ്സ്, കൊച്ചി ടീമുകളാണ് സെമിക്ക് യോഗ്യത നേടിയത്. ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയിലെ വിജയികൾക്ക് സമ്മാനദാനത്തോടൊപ്പം ഒലിവ് പുഷ്പചക്രത്തിന്റെ മാതൃകയിൽ കിരീടവും അണിയിക്കുമെന്ന് മന്ത്രി V. ശിവൻകുട്ടി അറിയിച്ചു. തളിപ്പറമ്പ് മുത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ 2 ആഴ്ച കൊണ്ടാണ് വിജയ കിരീടം തയ്യാറാക്കിയത്. കണ്ണൂർ ജില്ലയിലെ ടെക്നിക്കൽ ഹൈസ്കൂളിൽ 6.5 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന അക്കാദമിക് ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം മന്ത്രി DR. ബിന്ദു ഓൺലൈനായി നിർവഹിച്ചു. 40 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച കിച്ചൺ ബ്ലോക്കും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. യുവാക്കൾക്ക് സ്ഥിരം ഗവൺമെന്റ് ജോലി നൽകുന്നതിന് ശ്രമം നടത്തിവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 51,000-ലധികം പേർക്ക് റോസ്കർ മേളയിൽ നിയമന കത്തുകൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. തൊഴിൽ സൃഷ്ടിക്കുന്നതിൽ റോസ്കർ മേളയുടെ പങ്ക് വളരെ വലുതാണെന്ന് കേന്ദ്രമന്ത്രി ചിരാഗ് പസ്വാൻ. കണ്ണൂർ ADM കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. കാസർകോട് കളിയാട്ട മഹോത്സവത്തിനിടെ പടക്കങ്ങൾ സൂക്ഷിച്ച സ്ഥലത്തുണ്ടായ പൊട്ടിത്തെറിയിൽ 8 പേർക്കെതിരെ കേസെടുത്തു. പരിക്കേറ്റ 154 പേരിൽ 5 പേരുടെ നില അതീവ ഗുരുതരം. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിന് നാളെ പത്രിക പിൻവലിക്കാൻ സമയപരിധി തീരുന്നതോടെ മത്സരചിത്രം വ്യക്തമാകും. ഇന്ത്യ ന്യൂസിലാൻഡ് ഏകദിന വനിതാ ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം അല്പസമയത്തിനകം അഹമ്മദാബാദിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.